SBS റേഡിയോ.
ഓഗസ്റ്റ് 12 മുതൽ 18 വരെ റെയിൽവേ സേഫ്റ്റി വാരമായിരുന്നു. റെയിൽവേ സ്റ്റേഷനുകളിലും ലെവൽ ക്രോസിംഗിലുമെല്ലാം സംഭവിക്കുന്ന അപകടങ്ങൾ ഒഴിവാക്കാനുള്ള വിവരങ്ങൾ, യാത്രക്കാരിലേക്ക് എത്തിക്കാനുള്ള പ്രത്യേക പരിപാടികൾ ഈ അവസരത്തിൽ ഒരുക്കുന്നു. അപകടങ്ങൾ ഒഴിവാക്കാനുള്ള കാര്യങ്ങൾ SBS മലയാളം റേഡിയോയും പരിശോധിക്കുന്നു. മെട്രോ ട്രെയിൻസ് മെൽബണിൽ സ്റ്റേഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന മനേഷ് കുട്ടുമേൽ വിശദീകരിക്കുന്നു. നമസ്കാരം മനേഷ് കുട്ടുമേൽ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദലീപ്.
മനേഷ്, കഴിഞ്ഞ ആഴ്ച റെയിൽവേ സേഫ്റ്റി ആഴ്ചയായിരുന്നു. കൂടുതലായിട്ട് ഒന്ന് വിശദീകരിക്കാമോ, എന്താണ് റെയിൽവേ സേഫ്റ്റി വീക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതും അതിൻ്റെ ഒരു പ്രസക്തിയും എന്താണ്?
തീർച്ചയായും ഡലീസ്, റെയിൽവേ സുരക്ഷയെക്കുറിച്ചുള്ള പൊതുജനങ്ങളുടെ അറിവ്, അതുപോലെ തന്നെ കഴിവുകൾ, മനോഭാവം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഒരു പ്രധാന സംരംഭമായി റെയിൽവേ സുരക്ഷാ വീക്ക് പ്രവർത്തിക്കുന്നു. ഓസ്ട്രേലിയൻ റെയിൽവേ ഗതാഗത സംവിധാനത്തിൽ തന്നെ ആളുകളുടെ സുരക്ഷയ്ക്കാണ് കൂടുതൽ മുൻഗണന നൽകുന്നത്. റെയിൽവേ സുരക്ഷയുടെ കാര്യത്തിൽ ഒരു സമൂഹം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഉത്തരവാദിത്വ ബോധമുള്ളവരാണ്. റെയിൽവേ സ്റ്റേഷന് സമീപമായിരിക്കുമ്പോഴും നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഉത്തരവാദിത്വം നമുക്കുണ്ട്. പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കായി നിലവിലുള്ള നിയമങ്ങളെല്ലാം നമ്മൾ പാലിക്കേണ്ടവരാണ്.
ഓസ്ട്രേലിയയിലെ ഏതു തരത്തിലുള്ള ഒരു അപകടങ്ങളാണ് റെയിൽവേയുമായി ബന്ധപ്പെടുത്തി അല്ലെങ്കിൽ ട്രെയിൻ സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുത്തി കൂടുതലായിട്ട് കണ്ടുവരുന്നത്?
നമുക്ക് കൂടുതലായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത്, ട്രെയിൻ അപകടങ്ങൾ ഉണ്ടാകുന്നത് നിയമവിരുദ്ധമായ ട്രാക്കുകൾ കടക്കുന്നത് മൂലം ട്രെയിൻ നമ്മളെ ഇടിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മൊബൈൽ ഉപകരണങ്ങൾ മുഴുകി പരിസര ബോധമില്ലാതെ ട്രാക്കുകൾ കടക്കുന്ന മൂലം അപകടത്തിൽ എത്തിച്ചേരാം. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലായിരിക്കുമ്പോൾ നമ്മൾ ട്രെയിനു വേണ്ടി റഷ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന വീഴ്ചകൾ, അത് എനിക്ക് തോന്നുന്നത് കൂടുതൽ അപകടങ്ങൾ റെയിൽവേ അപകടങ്ങളായിട്ട് നമ്മൾ കണ്ടിരിക്കുന്നത് കൂടുതൽ വീഴ്ചകളാണ്. ട്രെയിനു വേണ്ടി റഷ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന വീഴ്ചകൾ, പ്ലാറ്റ്ഫോംസിൽ റാംസിൽ കൂടി ഓടുന്നത് മൂലം ഉണ്ടാകുന്ന വീഴ്ചകൾ, എസ്കലേറ്റേഴ്സിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ, റെയിൽവേയിൽ കൂടുതലായിട്ടും അപകടങ്ങൾ ഉണ്ടാകുന്നത് അപകടങ്ങളിലേറെയും വീഴ്ചകളാണ്.
ഓക്കെ. ഇനി മനീഷ്, റെയിൽവേ പ്ലാറ്റ്ഫോമുകളിൽ കുട്ടികളുമായി പ്രാമിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒട്ടേറെ അപകടങ്ങൾ സംഭവിക്കുന്നതായി കാണുന്നു, ഇതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
പ്രാമുകളിലുള്ള അപകടങ്ങൾ മിക്കവാറും പ്രാമിന്റെ യൂസേജിന്റെ അവയർനെസ് കുറവ് മൂലം കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. അതിനുവേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ പ്രാമം പുഷ് ചെയ്തുകൊണ്ട് യാത്ര ചെയ്യുന്നവർ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ പ്രാമിലെ ബ്രേക്സ് എപ്പോഴും ഇടേണ്ടതാണ്. അതുപോലെ തന്നെ മൈക്ക് ടച്ച് ഓൺ ചെയ്യുന്ന സമയത്തും പ്രാമിലെ മുറുകെ പിടിച്ചിരിക്കുക. ട്രെയിനു വേണ്ടി വെയിറ്റ് സമയത്ത് പ്രാം പലപ്പോഴും എപ്പോഴും പ്ലാറ്റ്ഫോമിൽ പാരലായിട്ട് പിടിക്കേണ്ടതാണ്. പ്രാമുകൾ സാധാരണ ബ്രേക്സ് ഇല്ലാതെ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്ലാറ്റ്ഫോമിൽ വെച്ചിരിക്കും, ബ്രേക്സ് ഇല്ലാതെ വെക്കും. അപ്പം കാറ്റടിച്ച് പെട്ടെന്ന് ട്രാക്കിലേക്ക് വീഴും. അതാണ് പ്ലാറ്റ്ഫോമിൽ പ്രാമു മുതൽ ഉണ്ടാകുന്ന അപകടം ഉണ്ടാകുന്ന അങ്ങനെയാണ്. പ്രാം കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും ട്രെയിനിന്റെ ആദ്യത്തെ കാരേജിൽ കയറാൻ ശ്രമിക്കുക. ഇത് ട്രെയിൻ ഡ്രൈവർക്ക് നിങ്ങളെ കാണുവാനും നിങ്ങൾക്ക് ഇറങ്ങുന്ന സമയത്തിനും ഇറങ്ങുന്നതിനും കയറുന്നതിനും ആവശ്യമായ സമയം നൽകുവാനും സാധിക്കും. അതുപോലെ തന്നെ ട്രെയിനിൽ വെച്ച് എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമുക്ക് ഡ്രൈവറെ കോൺടാക്ട് ചെയ്യാനുണ്ടെങ്കിൽ പാസഞ്ചർ എമർജൻസി ഇന്റർകോം ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവറുമായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും. ട്രെയിൻ അത്യാവശ്യമായി സ്റ്റോപ്പ് ചെയ്യേണ്ടി വല്ലതും വരികയാണെങ്കിൽ നമുക്ക് ഡ്രൈവറിനോട് നേരിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. അതുവഴി
ട്രെയിനിന്റെ അകത്ത് വന്ന് അത്യാവശ്യം വരുവാണെങ്കിൽ അല്ലേ,
അത്യാവശ്യം വരും. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും അപകടമുണ്ടായാൽ പ്ലാറ്റ്ഫോമിൽ ഉള്ളിൽ തന്നെ നമുക്ക് റെഡ് എമർജൻസി ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ ഡെസ്കുമായിട്ട് സംസാരിക്കാൻ പറ്റുന്നതായിരിക്കും.
ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ റെയിൽ പാളത്തിൽ എന്തെങ്കിലും കിടക്കുന്നത് കണ്ടാലോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടം ദൃഷ്ടിയിൽപ്പെട്ടാൽ ഈ റെഡ് ബട്ടൺ അമർത്തുകയാണോ വേണ്ടത്? എന്താണ് ആദ്യം ചെയ്യേണ്ടത്?
അതിനുവേണ്ടി മാത്രമാണ് റെഡ് എമർജൻസി ബട്ടൺ ഉള്ളത്. നമുക്കിപ്പോൾ ഇൻ കേസ് ഓഫ് നമ്മൾ എന്തെങ്കിലും എമർജൻസി ആയിട്ട് നമ്മൾ എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഇപ്പം ഫോർ സേഫ്റ്റി ഓഫ് പീപ്പിൾ സേഫ്റ്റി ആയിട്ട് നമുക്ക് ബന്ധപ്പെട്ട എന്തെങ്കിലും എമർജൻസി ആയിട്ട് കാണുകയാണെങ്കിൽ നമുക്ക് ആദ്യമായിട്ട് തന്നെ എമർജൻസി ബട്ടൺ പ്രസ് ചെയ്യാവുന്നതാണ്. കൺട്രോൾ ഡെസ്ക് ഇമ്മീഡിയറ്റ്ലി മെട്രോളിന് ഡ്രൈവറുമായിട്ട് കോൺടാക്ട് ചെയ്യാനും നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ട്രെയിനിനെ സ്ലോ ഡൗൺ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യിക്കാനും പറ്റും. ട്രെയിനിനുള്ളിൽ വെച്ചാണെങ്കിൽ പാസഞ്ചർ എമർജൻസി ഇന്റർകോം ബട്ടൺ ഉണ്ട്, അതിൽ നമ്മൾ പ്രസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഡ്രൈവറിനുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ പറ്റും. അപ്പം ഡ്രൈവറിനോട് നമുക്ക് നമ്മുടെ എമർജൻസി എന്താണെന്ന് സംസാരിക്കാൻ പറ്റും. അതനുസരിച്ച് ഡ്രൈവർ അതിന് നമ്മൾക്ക് ആവശ്യമായ ഉപദേശം തരും നമുക്ക്.
ഇതിപ്പോൾ അപകടങ്ങളും വീഴ്ചകൾക്കും പുറമെ പൊതുജനം അല്ലെങ്കിൽ യാത്രക്കാർ തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടായാൽ അല്ലെങ്കിൽ തല്ലുപിടുത്തമുണ്ടായാൽ ആരെയാണ് ബന്ധപ്പെടേണ്ടത് ആ സമയത്ത്? റെയിൽവേ അധികൃതരുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടാൻ കഴിയുക ആവശ്യമുണ്ടെങ്കിൽ?
ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എമർജൻസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പാസഞ്ചർ എമർജൻസി ഇന്റർകോം ബട്ടൺസ് എല്ലാ കാരേജിലുമുണ്ട്. നമ്മൾ അതിൽ പ്രസ് ചെയ്ത് ഡ്രൈവറിനോട് സെയിം ഇൻഫർമേഷൻസ് നമ്മൾ പറഞ്ഞു കൊടുക്കുക, അത് ഇന്ന കാരേജിലാണ്. കാരേജ് നമ്മൾ വിളിക്കുമ്പോൾ നമ്മളെ കാരേജ് നമ്പർ അതിൻ്റെ നമ്മളെ ഇൻഫർമേഷൻ ബട്ടൻ്റെ മുകളിൽ തന്നെ എഴുതിയിട്ടുണ്ട് കാരേജ് നമ്പർ. ആ കാരേജ് നമ്പർ പറയുക, ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഡ്രൈവറിനോട് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഡ്രൈവറിന് തന്നെ അതിന് ആവശ്യമായ ഇപ്പം പോലീസ് സേവനമാണെങ്കിൽ പോലീസിൻ്റെ നെക്സ്റ്റ് സ്റ്റേഷനിൽ തന്നെ പോലീസ് സേവനം അറേഞ്ച് ചെയ്യാൻ ഡ്രൈവർക്ക് ആവുന്നതാണ്.
റെയിൽവേ സ്റ്റേഷനുകളിൽ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള മുൻകരുതലുകളെക്കുറിച്ചാണ് SBS മലയാളത്തിൽ ശ്രോതാക്കൾ കേൾക്കുന്നത്. മെട്രോ ട്രെയിൻസ് മെൽബണിൽ സ്റ്റേഷൻ ഓഫീസറായി ജോലി ചെയ്യുന്ന മനേഷ് കൂട്ടുമേലാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്. ലെവൽ ക്രോസിങ്ങുകളിൽ ഒട്ടേറെ അപകടങ്ങൾ നടക്കുന്നതായി നമ്മൾ കാണാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണുള്ളത്?
ഡൽഹി ലെവൽ ക്രോസിംഗ് അപകടങ്ങൾ കൂടുതലുണ്ടാകുന്നതും നമ്മളുടെ അശ്രദ്ധകൾ കൊണ്ടാണ് എല്ലാ പ്രാവശ്യവും ലെവൽ ക്രോസിംഗ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. ലെവൽ ക്രോസിങ്ങുകൾ സമീപിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട നാല് കാര്യങ്ങൾ, അതായത് സ്റ്റോപ്പ്, ലുക്ക്, ലിസൺ ആൻഡ് തിങ്ക്. ലെവൽ ക്രോസിങ്ങിൽ ഫ്ലാഷ് ലൈറ്റ് അടിക്കുമ്പോൾ തന്നെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ട്രെയിൻ പോയതിനു ശേഷം മാത്രം, ബൂം ഗേറ്റ്സുകൾ തുറന്നതിന് ശേഷം മാത്രം ട്രെയിൻ നമ്മൾ മോട്ടോർ വാഹനമാണ് ഓടിക്കുന്നതെങ്കിൽ നമ്മൾ ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ കാവലില്ലാത്ത ലെവൽ ക്രോസിങ്ങുകൾ, കൺട്രി സൈഡുകളിൽ കാവലില്ലാത്ത ലെവൽ ക്രോസിങ്ങുകൾ ഉണ്ടാകും. അവിടെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ലുക്ക് ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, അതായത് വണ്ടികളൊന്നും വരുന്നില്ല എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ക്രോസ് ചെയ്യാൻ ശ്രമിക്കുക. വളവുകളുള്ള സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ലിസൺ കെയർഫുൾ ആയിട്ട് ചെയ്യുക, അതായത് ട്രെയിനുകളൊന്നും വരുന്നില്ല, അപ്രോച്ച് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തിങ്ക് ചെയ്തിട്ട് ക്രോസ് ചെയ്യുക. സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം ക്രോസ് ചെയ്യുക. സാധാരണ ഒരു ട്രെയിനുകൾക്ക് കുറഞ്ഞ വേഗതയിൽ പോലും പൂർണ്ണ സ്റ്റോപ്പിൽ എത്തണമെങ്കിൽ നൂറുകണക്കിന് മീറ്ററുകൾ മുമ്പേ ബ്രേക്ക് ചെയ്യേണ്ടി വരും.
റെയിൽവേ സ്റ്റേഷനിലായിരിക്കുമ്പോൾ ഇനി പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? എന്താണ് ആളുകൾ പൊതുവെ അബദ്ധങ്ങൾ ചെയ്യാറ്? എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാൻ കഴിയുക അപകടങ്ങൾ ഒഴിവാക്കാനായിട്ട്?
റെയിൽവേ സ്റ്റേഷനായിരിക്കുമ്പോൾ കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട സുരക്ഷാ നിയമങ്ങൾ പാലിക്കാൻ ശ്രമിക്കുക. യെല്ലോ ലൈനിൽ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ യെല്ലോ ലൈനിൽ പിൻപിൽ നിൽക്കുക. അതുപോലെ തന്നെ ട്രെയിനിലേക്ക് കയറുന്നതിന് മുമ്പ് യാത്രക്കാർ ഇറങ്ങിയതിന് ശേഷം മാത്രം കയറാൻ ശ്രമിക്കുക. റെയിൽവേ സ്റ്റേഷനിൽ കൂടി റൺ ചെയ്യുന്നത് ഒഴിവാക്കുക. മറ്റൊന്ന്, മൊബൈൽ ഉപകരണങ്ങളും ഹെഡ്ഫോൺസും പരമാവധി ഉപയോഗിക്കാതിരിക്കുക. കൊച്ചുകുട്ടികളെ കൊണ്ട് നമ്മൾ യാത്ര ചെയ്യുന്നവർ ട്രെയിനിൽ കയറുന്നതിന് മുമ്പ് കുട്ടികളെ കൈപിടിച്ച് എപ്പോഴും കയറ്റാൻ ശ്രമിക്കുക. കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ട്രെയിനിൻ്റെയും പ്ലാറ്റ്ഫോമിൻ്റെ ഇടയ്ക്കുള്ള വിടവിൽ കുട്ടികൾ വീഴാൻ സാധ്യതയുണ്ട്. അത് കാരണം അത് മാതാപിതാക്കൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലായിരിക്കുമ്പോൾ കുട്ടികൾ സ്കേറ്റ് ബോർഡ്സും ബൈസൈക്കിൾസും സ്കൂട്ടേഴ്സും ഇവ ഉപയോഗിക്കുന്നത് നിർത്തുക, ഉപയോഗിക്കാതിരിക്കുക. ചെറിയ കുട്ടികളുടെ മേൽ പേരൻസിന് എപ്പോഴും ഒരു സൂപ്പർവിഷൻ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. പ്ലാറ്റ്ഫോമിൽ കുട്ടികൾ ഓടിക്കളിക്കുന്നത് ഒഴിവാക്കുക. നമ്മൾ ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമ്മളൊരു 5 മിനിറ്റെങ്കിലും ട്രെയിൻ നേരത്തെ എത്തുകയാണെങ്കിൽ ആ ഒരു ലാസ്റ്റ് മിനിറ്റ് റഷ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് കാരണം പ്ലാറ്റ്ഫോമിൽ നമ്മൾ ട്രെയിൻ യാത്രയ്ക്ക് എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോഴും 5 മിനിറ്റ് മുമ്പെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ എത്താൻ ശ്രമിക്കുക.
മനീഷ്, ഇനി മറ്റൊരു കാര്യം ഉള്ളത്, പലപ്പോഴും നമ്മൾ വളരെ തിരക്കേറിയ സമയം കാണാറുണ്ട് പ്ലാറ്റ്ഫോമിൽ. പ്രത്യേകിച്ച് സിറ്റിയിലേക്കൊക്കെ എത്തിക്കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ വളരെ തിരക്കാണ്, പ്രത്യേകിച്ച് ഒരു ഫുട്ടി മാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ കുറേ വളരെ അധികം അനൗൺസ്മെൻറ്റ് ഉണ്ടാകാറുണ്ട്. ഒപ്പം ചില സന്ദർഭങ്ങളിൽ ഇപ്പോൾ എന്തെങ്കിലും തടസ്സങ്ങളുണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ട്രെയിനുകൾ ക്യാൻസൽ ചെയ്യുക, ബസ് റീപ്ലേസ്മെൻ്റ് ഉണ്ടാവുക, അപ്പോഴും ഒട്ടേറെ അനൗൺസ്മെൻറ്റും നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു പ്രസക്തി എന്താണ്? ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ഒരു അപകടങ്ങളും മറ്റുള്ള കുട്ടികളെ കാണാതാവുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് എന്തെല്ലാം ശ്രദ്ധിക്കാം?
ഡൽഹി മെയിനായിട്ട് നമ്മൾ ഈ ഫുഡിക്ക് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും ഒക്കെ ഭയങ്കരമായ ഒരു ക്രൗഡാണുള്ളത്. ആ ക്രൗഡ് നിയന്ത്രിക്കാൻ വേണ്ടി ഞങ്ങളുടെ ഓതറൈസ്ഡ് ഓഫീസേഴ്സ് എല്ലാ പ്ലാറ്റ്ഫോമിലും കാണുന്നതായിരിക്കും. അവർ നിങ്ങൾക്ക് വഴി ഗൈഡ് ചെയ്തു തരും, ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് ട്രെയിനുകൾ എവിടേക്കാണ് പുറപ്പെടുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഓതറൈസ്ഡ് ഓഫീസർ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതുപോലെ തന്നെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഏറ്റവും കൂടുതലും ലെസൺ ഫോർ ദ അനൗൺസ്മെന്റ്സ്. അനൗൺസ്മെന്റ്സ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ മക്കളും കൂടുതൽ ആൾക്കാരുമായിട്ട് പോവുകയാണെങ്കിൽ അവർ ഒരുമിച്ച് തന്നെ എപ്പോഴും പോകാൻ ശ്രമിക്കുക. ഒരു വലിയ കൂട്ടം ആൾക്കാരുടെ ഇടയിലേക്ക് പോകുമ്പോൾ പിള്ളേരിൽ മക്കളെ നമ്മളുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അത് കാരണം അവരെ കയ്യിൽ എപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുക. അത് കാരണം അതുപോലെ തന്നെ ലെസൺ ഫോർ ദ അനൗൺസ്മെന്റ്സ്, അനൗൺസ്മെന്റ്സ് നമുക്ക് പറഞ്ഞു തരുന്ന അനുസരിച്ച് നമ്മൾ മുൻപോട്ട് പോവുക. ഇപ്പോൾ ഒരു ബസ് റീപ്ലേസ്മെന്റ്സ് സാധാരണ ഉണ്ടാകുകയാണെങ്കിൽ, എന്തെങ്കിലും ഫേറ്റാലിറ്റീസ് ഉണ്ടാകുകയാണെങ്കിൽ ബസ് റീപ്ലേസ്മെന്റ്സ് അറേഞ്ച് ചെയ്യും. പക്ഷെ നോർമലി ഒരു ഫേറ്റാലിറ്റിയോ അല്ലെങ്കിൽ ഒരു ട്രെയിൻ ഹിറ്റ് സമ്മൺ ചെയ്യുകയാണെങ്കിൽ അത് നിയർലി ഒരു ബസ് റീപ്ലേസ് ചെയ്യാൻ തന്നെ നിയർലി ഹാഫ് ആൻ അവർ ടു വൺ അവർ എടുക്കും. അപ്പോൾ ആ സമയത്തിനുള്ളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പേഷ്യൻസ് ഉണ്ടായിരിക്കുക. ഇപ്പോൾ ഒരു റീപ്ലേസ്മെന്റ് ബസ് ആണ് അറേഞ്ച് ചെയ്യുന്നതെങ്കിൽ അതിനുവേണ്ടി നിയർ മിനിമം ഒരു 30 മിനിറ്റ് കൊണ്ട് ഒരു മണിക്കൂർ വരെ എങ്കിലും വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിന് നമ്മൾ പെട്ടെന്ന് തന്നെ ഏറ്റവും കൂടുതലായിട്ട് ചെയ്യേണ്ടത് ലെസൺ ഫോർ ദ അനൗൺസ്മെന്റ്സ്. അനൗൺസ്മെന്റ്സ് പറയുന്നത് കേൾക്കുക. അനൗൺസ്മെന്റ്സ് മെട്രോ നോർമലി ടേക്ക് ഓവർ ചെയ്യുന്നതാണ്. ഒരു ഇമ്മീഡിയറ്റ് ബസ് അറേഞ്ച് ചെയ്യുകയാണെങ്കിൽ ബസ് അറേഞ്ച്മെന്റ്സ് അവർ ചെയ്യുന്നതാണ്. നിയർ ബൈ 30 മിനിറ്റ്സ് to 1 hour ബസ് റീപ്ലേസ്മെന്റ്സ് അറേഞ്ച് ചെയ്യുന്നതാണ് സാധാരണ. ഇപ്പം വിക്ടോറിയയിലുള്ളവർക്ക് PTV.com.in പോകാം. അതുപോലെ തന്നെ ബാക്കി സ്റ്റേറ്റ്സിലുള്ളവർക്ക് അവരുടേതായ വെബ്സൈറ്റുകളിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ഇൻഫർമേഷൻസ് കിട്ടുന്നതായിരിക്കും.
മനീഷ് കൊട്ടമേൽ, റെയിൽവേ സേഫ്റ്റി വീക്കുമായി ബന്ധപ്പെടുത്തി ഇത്രയും വിശദാംശങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിശദീകരിച്ചതിന് വളരെയധികം നന്ദി.
താങ്ക് യു ദിലീസ്.
Enjoy more stories in your language by visiting sbs.com.au.